നമസ്കാരം ഡോക്ടർ സാം കുട്ടി പട്ടംകരി, എസ് ബി എസ് റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം
ഡോക്ടർ സാം കുട്ടി. അഡലൈഡിൽ നാടക കളരിയുടെ ആവശ്യത്തിലാണ് അവിടെയുള്ള ഇതിൽ പങ്കെടുക്കുന്ന മലയാളികൾ എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് താങ്കളുടെ നേതൃത്വത്തിലുള്ള നാടക കളരിയിൽ. അതിന് തന്നെ അവിടുത്തെ ഒരു നാടക കളരിയെ കുറിച്ച് ഒന്ന് ആദ്യം തന്നെ ഒന്ന് പറയാമോ, നാട്ടിൽ അഡലൈഡിലുള്ള ഒരു അന്തരീക്ഷവും മറ്റും.
അഡലൈഡില് നാടക കളരി തുടങ്ങാനായിട്ട് തീരുമാനിക്കുമ്പോൾ തന്നെ ഞാനിവിടെ എത്തുന്ന സമയത്ത് തന്നെ എനിക്ക് തോന്നിയത് അഡലൈഡ് ഒരു വലിയ സാധ്യതയാണ് യഥാർത്ഥത്തിൽ തുറന്നിരിക്കുന്നത്. അഡലൈഡിൽ ഒരു നാടകം ഒരു വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് കാരണം ഓസ്ട്രേലിയയിൽ പൊതുവെ മലയാളികളുടേതായിട്ടുള്ള ഒരു നാടക പരിശ്രമങ്ങളോ ശ്രമങ്ങളോ ആ നിലയ്ക്കുള്ള ഒരു ഒരു പ്രവർത്തനങ്ങളോ കാര്യമായ രീതിയിൽ നടക്കുന്നില്ല എന്നാണ് എന്റെ അറിവിൽപ്പെട്ടിട്ടുള്ള എനിക്ക് അറിയാവുന്നത്. അപ്പൊ ഞാൻ ആ ഒരു നിലയിലാണ് ഇവിടെ വന്നത്. വരുന്ന ഒരു സമയത്ത് തന്നെ അക്കാഡമിക് ആയിട്ട് നമ്മൾ തിയേറ്ററിന്റെ വലിയ കാര്യങ്ങൾ കൂടി നമ്മൾക്കൊന്ന് കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കൊടുത്തു കഴിഞ്ഞാല് കാരണം വളരെയധികം റിസോഴ്സ് ഇവിടെ ഉണ്ട് എല്ലാ അർത്ഥത്തിലും നാടക പ്രവർത്തകരായി മാറാൻ. നാടപ്രവർത്തകമല്ല അവർക്ക് കാരണം അവർ വളരെയേറെ രീതിയിൽ അവരെ അവരുടെ മറ്റ് എല്ലാ മേഖലയിലും കലയുടെയും സാഹിത്യത്തിന്റെ എല്ലാ മേഖലയിലും അവർക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം തുറക്കാൻ കഴിയും. കാരണം റിസോഴ്സ് വളരെയേറെ ഉണ്ട്. അപ്പൊ ഈ ഒരു നിലയിലാണ് ഞാൻ ഈ ഒരു വർക്ക്ഷോപ്പിന് ആദ്യം തന്നെ കണ്ടിട്ടുള്ളത്. വർക്ക്ഷോപ്പിന്റെ അപ്പൊ ആ നിലയിൽ സ്വാഭാവികമായിട്ട് കാരണം തിയേറ്ററിന്റെ ഏറ്റവും കണ്ടംപററി ആയിട്ടുള്ള തിയേറ്ററിൽ വന്നുകൊണ്ടിരിക്കുന്ന ശ്രമങ്ങള് പഠനങ്ങള് അതിന്റെ ആവിഷ്കാരങ്ങള് ഇതിന്റെ ഒരു പഠനവും അതേസമയം തന്നെ ഫിസിക്കലായി എങ്ങനെയാണ് ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് പെർഫോം ചെയ്യേണ്ടത്, ആക്ടേഴ്സ് ട്രെയിനിങ്ങിന്റെ ഒരു സാധ്യതകൾ എന്തൊക്കെയാണ് ആക്ടേഴ്സിന്റെ ട്രെയിനിങ്ങിൽ നമുക്ക് കൊണ്ടുവരേണ്ട സാധ്യതകൾ ഏറ്റവും കണ്ടംപററി ആയിട്ടുള്ള പെർഫോമൻസിലേക്ക്. അത് പ്രത്യേകിച്ച് ഇവിടെ ചെയ്യുന്ന സമയത്ത് അതിന് മറ്റൊരു ഗുണമുണ്ട്. കാരണം ഇവിടെ പൊതുവെ സിനിമ ചെയ്യുന്ന താല്പര്യമുള്ളവർ വളരെയേറെ ഉണ്ടെന്ന് തോന്നുന്നു ഓസ്ട്രേലിയക്കുള്ളില്.
അത് ശരിയാണ് ഡോക്ടർ സാം കുട്ടി പറഞ്ഞ പോലെ സിനിമ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ട്. അതുകൂടാതെ നേരത്തെ സൂചിപ്പിച്ച നാടകരംഗത്തെ കുറിച്ച് ഇപ്പോൾ പുതിയ സംരംഭങ്ങൾ ഇവിടെ മെൽബണിലായാലും മറ്റും പുതുതായിട്ട് വരുന്നുണ്ട്.
വരുന്നുണ്ട് പക്ഷെ അതിൽ ഒരു ട്രെയിനിങ്ങിന്റെ ഒരു ആവശ്യം, കാരണം ഇത്തരത്തിലൊരു പ്രവർത്തനം നടക്കുന്ന സമയത്ത് ട്രെയിനിങ്ങിന്റെ ആവശ്യം വളരെ വലുതാണ്. ഈ ഇവിടുത്തെ തന്നെ ഓസ്ട്രേലിയൻ തിയേറ്ററിന്റെ ഒരു ഹിസ്റ്ററി നോക്കിയിട്ട് തന്നെ കാര്യമായ നിലയിൽ ഒരു ടെക്നിക്കൽ പരിശീലനം, അതായത് ടെക്നിക്കലി ടെക്നോളജി അല്ല ഉപയോഗിക്കുന്ന ടെക്നോളജികളുടെ മാത്രമല്ല ടെക്നിക്കലായി കോർഡിനേറ്റ് ചെയ്യുക, ഒരു ആർട്ടിനെ ടെക്നിക്കലായി കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ കാര്യമായ രീതിയിൽ പരീക്ഷണങ്ങൾ ഓസ്ട്രേലിയൻ തിയേറ്ററിലും കാര്യമായി നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നില്ല, കാണുന്നില്ല.
ഓസ്ട്രേലിയൻ ഇതുമായി ബന്ധപ്പെട്ട് ഓസ്ട്രേലിയൻ തിയേറ്ററുകൾ സന്ദർശിക്കുക എങ്ങനെയാണ്
അങ്ങനെ അങ്ങനെ അത്തരത്തിലുള്ള ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. അപ്പൊ എനിക്ക് ഞാൻ കണ്ടിടത്തോളം എനിക്ക് ഇപ്പൊ സീനിയർ സ്റ്റേജിന്റെ പെർഫോമൻസിന്റെ ഇപ്പൊ ഒരു ബാലെ പോലുള്ള പെർഫോമൻസുകളിലൊക്കെയാണ് അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. കണ്ടംപററിയായ തിയേറ്ററിന്റെ ഒരു സാധ്യതയിൽ ഇപ്പം ഡിസൈനിങ് സിനിമോഗ്രഫിയുടെ മേലുള്ള ഒരു എക്സ്പെരിമെന്റ് അത്ര ഹെവി ആയിട്ടുള്ള എക്സ്പെരിമെന്റ് ഉള്ളതെന്ന് നമുക്ക് ഓസ്ട്രേലിയയിലെ മൊത്തം തിയേറ്റർ തന്നെ കാണാനില്ല. ഇപ്പൊ അവിടെ ഇവിടുത്തെ ഒരു ഇൻഡിജീനിയസ് തിയേറ്റർ ആണെങ്കിൽ പോലും ഇൻഡിജീനിയസ് തിയേറ്ററിന്റെ ഒരു കണ്ടംപററി പെർഫോമൻസ് ഒക്കെ ആരംഭിക്കുന്നുണ്ട് 60s 70s അറുപത്തെട്ടിലാണല്ലോ ആദ്യത്തെ ഒരു സ്ക്രിപ്റ്റ് തന്നെ പുറത്തു വരുന്നത്. അങ്ങനെ ഇവിടുത്തെ ഒരു കണ്ടംപററി തിയേറ്റർ അങ്ങനെ ഇൻഡിജീനിയസ് തിയേറ്ററിന്റെ അതിനെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ശ്രമം പോലും നടക്കുന്ന 70s. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഹിസ്റ്ററിയാണ് എനിക്ക് തോന്നുന്നത് ഓസ്ട്രേലിയക്ക് അത് പൊതുവേ ഉള്ളത്. ഇതൊക്കെ തന്നെ യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു മലയാളം തിയേറ്ററിന്റെ ഭയങ്കരമായുള്ള സാധ്യതയെ തുറക്കുന്നുണ്ട്. നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ അത്ര അങ്ങനെ അത്ര എക്സ്പെരിമെന്റിന് ഭയങ്കരമായ സാധ്യത തുറക്കുന്നുണ്ട് ഇവിടെയുള്ളവർക്ക്. നമ്മുടെ നമ്മുടെ ശരിക്കും പറഞ്ഞ ഇൻഡിജീനിയസ് ഡിസൈൻ സിസ്റ്റം ഉണ്ട്, ലൈറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ലൈറ്റിംഗ്, അതുകൊണ്ട് ഇത്തരത്തിലുള്ള അതിന്റെ ഒരു കാഴ്ചയുടെ രീതി, അതിന്റെ എസ്തെറ്റിക്സ്, ഇതെങ്ങനെയാണ് നമ്മളൊരു കണ്ടംപററി തിയേറ്ററിൽ ഇവിടുത്തെ ഇവിടെ കൂടി നമുക്ക് അത് ഉപയോഗപ്രദമാകുക. അല്ലെങ്കിലുള്ള ഒരു പഠനം കൂടി, അതായത് ശാരീരികമായ പരിശീലനം മാത്രമല്ല സാങ്കേതികമായി അവർക്കൊരു മനസ്സിലാക്കലിന്റെ ഒരു ശീലം കൂടി ഉണ്ടാക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്
ഇവിടുത്തെ മലയാളികൾക്കിടയിലാണോ ഉദ്ദേശിക്കുന്നത്?
അപ്പൊ ഇപ്പൊ മലയാളികളിൽ നമുക്കിപ്പോ താൽക്കാലികമായിട്ട് മലയാളികൾക്കിടയിലല്ലേ നടത്താൻ, നമുക്ക് മലയാളിക്കിടയിലാണ് നമ്മൾ ചെയ്യണം തോന്നുന്നു.
ഓക്കെ ഡോക്ടർ സാംകുട്ടി, ഇപ്പോൾ അഡലൈഡിലുള്ള മലയാളികൾക്കിടയിൽ നടക്കുന്ന ഒരു നാടക കളരി ഉണ്ടല്ലോ, അതേ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? എന്താണ് സബ്ജക്ട്, അതുപോലെ തന്നെ കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതും പരിശീലനവും ഒക്കെ എങ്ങനെയാണ്? തിരക്കേറിയ ഒരു അന്തരീക്ഷമാണല്ലോ ഓസ്ട്രേലിയൻ മലയാളികളുടെ ഒരു ജീവിതം എന്ന് പറയുമ്പോൾ, ഇതിനിടയിൽ എങ്ങനെ സാധിക്കുന്നു?
ഒരു വലിയ പ്രശ്നം വർക്ക്ഷോപ്പിന് ഒരു മുഴുവൻ സമയത്ത് എല്ലാവരും ഒരുമിച്ച് പങ്കെടുക്കുന്ന വർക്ക്ഷോപ്പുകൾക്ക് സമയം വളരെ കുറച്ചാണ് ഇവിടെ കിട്ടുക. കാരണം ഈ പല ഘട്ടങ്ങളിലായിട്ട് ജോലിക്ക് പോകുന്നവരായതുകൊണ്ട് അവർക്ക് ഒരുമിച്ച് കിട്ടുന്ന സമയങ്ങൾ വിരളമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സമയങ്ങളിൽ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ, കാരണം വെച്ചാൽ ഇത് ഒരേ സമയം ഒരുമിച്ചുണ്ടെങ്കിലാണ് ഈ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പൊ കോൺസെൻട്രേഷന്റെ ബോഡിയുടെ ഈ അത്തരത്തിലുള്ള പ്രാക്ടീസുകൾ, എങ്ങനെയാണ് ശബ്ദം ഉപയോഗിക്കേണ്ടത്, ശബ്ദത്തെ എങ്ങനെയാണ് നമ്മളൊരു ഒരു ടൂളായിട്ട് മാറുന്നത്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ശരീരം എങ്ങനെയാണ് ഒരു ടൂളായിട്ട് മാറുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ പൊതുവായിട്ടുള്ള ഒരു ഒരു കോഴ്സ് പോലെ ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു നാടകം നമ്മളിവിടെ ഈ പങ്കെടുക്കുന്നവർ വെച്ചുകൊണ്ട് തന്നെ ഒരു നാടകവും ചെയ്യുന്നുണ്ട്. അതായത് നാടകത്തിലൂടെ ആകുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ കൂടുതൽ മനസ്സിലാക്കാം, അതായത് പ്രാക്ടിക്കലായി മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് അതിന്റെ കാസ്റ്റിംഗിന് ആദ്യം പങ്കെടുക്കുന്നവരെല്ലാരും തന്നെ നമ്മൾ ആരും തന്നെ ഒഴിവാക്കുന്നില്ല, കാരണം അവർക്കൊക്കെ തന്നെ എല്ലാം അറിയേണ്ടതുണ്ട്. അവരിൽ നിന്ന് അവരിൽ തന്നെ ഏതൊക്കെ സാധ്യതകളാണോ അത് നിങ്ങൾക്ക് ഏത് രീതിയിലാണ് അന്വേഷിച്ചു പോകാൻ കഴിയുക, പലർക്കും പല രീതിയിലാണ്. ചിലർ ഭയങ്കര ടെക്നിക്കലായി മനസ്സിലാക്കുന്നവർക്ക് ഇതുപോലത്തെ തിയേറ്ററിന്റെ ടെക്നിക്കൽ സൈഡുകൾ നന്നായിട്ട് വർക്ക് ചെയ്യാൻ കഴിയും പിന്നീടായാലും.
ഒരു സബ്ജക്റ്റിലേക്ക് ഒന്ന് കടക്കാമോ? കാരണം വെച്ചാൽ ഇപ്പോൾ ഇത് കാണാൻ വരാൻ താല്പര്യമുള്ളവരൊക്കെ കാണുമല്ലോ അഡലേഡിൽ ഇതിന്റെ ഒരു നാടകം പൂർത്തിയായതിന് ശേഷം. എപ്പോഴാണ് അതൊരു നാടകം സ്റ്റേജ് ചെയ്യാൻ സാധ്യതയുള്ളത്?
മെയ്യിലാണ്, മെയ് ആദ്യ വാരത്തിലോ രണ്ടാം വാരത്തിലോ ആയിട്ട് അതിന്റെ പെർഫോമൻസ് നടക്കുമെന്നാണ് ഇപ്പൊ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതിപ്പോ ചെയ്യുന്നത് ശരിക്കും ഒരു 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 കഥ, ഒരു ശരിക്കും നമ്മുടെ ഇതിൽ സംഭവിച്ചിട്ടുള്ള, കേരളത്തിൽ സംഭവിച്ചിട്ടുള്ള, കണ്ണൂരില് ജില്ലാ മറ്റേ കണ്ണൂർ ജയിലുമായിട്ട് ബന്ധപ്പെട്ട ഉണ്ടായി വന്ന ഒരു സംഭവമാണ് ശരിക്കും ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അതായത് അവിടുത്തെ ഒരു അതിന്റെ സ്റ്റോറി വെച്ചുകൊണ്ട് ഞാൻ തന്നെ എഴുതിയിട്ടുള്ള ഒരു കൃതിയാണ്, ഞാൻ തന്നെയാണ് അതിന്റെ കൃതി
എഴുതിയിട്ടുള്ളത്.
അത്ര ഒരു കൃതി, അതായത് ഇപ്പോ അത് കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രവാസി റേഡിയോ നാടകോത്സവത്തിന് വേണ്ടി അവർ അതിനകത്ത് ഒരു സെലക്ഷനിൽ അവർക്ക് അതിനകത്തൊരു റേഡിയോ ഇതിലൊരു അവാർഡ് തന്നെ അവർ കിട്ടിയത്
കൃതിയായിരുന്നത്.
നിരാസമയ്യൻ എന്നാണ്, നിരാസമയൻ എന്ന് പറയുന്ന ഒരു കൃതിയാണ്. അതായത് പിന്നെ നമുക്ക് കൂടുതൽ പെർഫോം ചെയ്യാനുള്ള സാധ്യതയും ഈ പറയുന്ന നമ്മളുടെ പല കൾച്ചറുകളെ കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന ഒരു ഒരു ടെക്സ്റ്റും എന്നുള്ളതിലാണ് അത് എടുത്തിട്ടുള്ളത്. അത് ആ നിലയ്ക്ക് വളരെ വിപുലമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഒരു വിഷ്വലൈസേഷനും ആ നിലയ്ക്കാണ്. കാരണം നമ്മുടെ ഇവിടെ സ്ഥിരമായി ഇവിടെ കണ്ടുവരുന്ന ഒരു പ്രൊസീനിയം പെർഫോമൻസിന്റെ അല്ലെങ്കിൽ ഈ അരീന പെർഫോമൻസിന്റെ അല്ലാത്ത വളരെ കോംപ്ലക്സ് ആയുള്ള പെർഫോമൻസ് സ്റ്റൈൽ എങ്ങനെയാണ് എന്നുള്ള നിലയിലാണ് ചെയ്യുന്നത്. അത് ഒരേ അർത്ഥത്തിൽ തിയേറ്ററിന്റെ എക്സ്പെരിമെന്റും ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഗുണം ചെയ്യും. അതായത് വളരെ നോർമലായി സാധാരണ പ്രേക്ഷകന് പോലും ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രീതി എങ്ങനെയാണ് നമുക്കൊരു പെർഫോമൻസിലേക്ക് കടന്നു പോകാൻ പറ്റും, ഏറ്റവും കണ്ടംപററി ആയിട്ടുള്ള ഏറ്റവും പുതിയ സാധ്യതകൾ ഉപയോഗിക്കാൻ പറ്റും, അത് പരിശീലനം കൊടുക്കുന്ന ഒരു രീതിയാണ് നമ്മൾ
ഈ കളറിൽ അവലംബിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഡോക്ടർ സാംകുട്ടിയെ പറ്റി വായിച്ചപ്പോൾ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, നിറങ്ങൾ കൊണ്ട് ജീവൻ നൽകിക്കൊണ്ടുള്ള ഒരു അവതരണ ശൈലി താങ്കളുടെ പ്രത്യേകതയായിട്ട് പലപ്പോഴും പറയാറുണ്ട്. ഇവിടെ ഓസ്ട്രേലിയയിൽ വന്നതിന് ശേഷം ഓസ്ട്രേലിയൻ ഒരു അന്തരീക്ഷം ഈ ഒരു നാടക താങ്കൾ ഇപ്പോൾ ചെയ്യുന്ന നാടക കളരിയിൽ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതെങ്ങനെയായിരിക്കും സ്റ്റേജിലേക്ക് വരിക?
വളരെയേറെ സ്വാധീനിക്കുന്നുണ്ട്. കാരണം ഒന്ന് ഞാൻ അടിസ്ഥാനമായിട്ട് ഞാൻ 5 വർഷത്തെ ഡിഗ്രി ഉള്ള പെയിന്റർ കൂടിയാണ്, പെയിന്റിങ്ങിന്റെ ഡിഗ്രി എനിക്ക് വേറെ ഉണ്ട്.
അങ്ങനെയാണല്ലോ ഡിസൈനിങ്, നാടക ഡിസൈനിങ്ങിൽ ഒരു പേര് കേട്ട വ്യക്തിയാണല്ലോ.
അതുകൊണ്ട് തന്നെ ഡിസൈനിങ്ങിന് നമ്മൾ കൂടുതൽ കാര്യമായിട്ട് ലൈറ്റിലും ഡിസൈനിങ് ലൈറ്റിലാണ് ഞാൻ സോൾ ഓട്ടോമി പഠിപ്പിച്ചിരുന്ന കാലത്ത് ഞാൻ ലൈറ്റിംഗ് ആണ് പഠിപ്പിച്ചിരുന്നത്. അപ്പൊ ആ രണ്ട് രീതിയിലും ഞാൻ ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, അപ്പൊ ഞാനിപ്പോ ഇവിടെ വരുമ്പോൾ സംബന്ധിച്ചത് ഇവിടുത്തെ ഒന്ന് ഈ യൂറോപ്യൻ കളറുകൾ ഉണ്ടല്ലോ, നമ്മുടെ ഇപ്പൊ ഇവിടുത്തെ തന്നെ ഉള്ള കളറുകൾ, ഇവിടെ കിട്ടാവുന്ന അവൈലബിൾ ആവുന്ന മെറ്റീരിയലുകൾ ഇതെല്ലാം തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഇത്തരം ഘടകങ്ങളൊക്കെ തന്നെ നമ്മൾ ഇവിടെ ഒരു വർക്കിനകത്ത് അതിന്റെ ഒരു കളർ സ്കീം ഉണ്ടാക്കുന്നതിനകത്ത്, അതായത് ഇപ്പൊ നമ്മളുടെ സാധാരണ ഇപ്പൊ കളറിന്റെ ഒരു അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ റെഡ് എന്ന് പറയുന്ന സാധനവും ഇവിടുത്തെ റെഡും ഈ റെഡുകൾ തമ്മിലുള്ള വ്യത്യാസം, ഇവിടുത്തെ വളരെ ചെറിയ കാര്യങ്ങൾ പോലും നമ്മുടെ ഒരു ഒരു പ്രൊഡക്ഷന്റെ ഡിസൈനിൽ വളരെ നന്നായി ഗുണപരമായിട്ട് നമുക്ക് മിക്സ് ചെയ്യാവുന്നതാണ്. പത്തരത്തിലുള്ള ഒത്തിരി ഘടകങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ യോജിപ്പിക്കപ്പെടുന്നുണ്ട് ഒരു പ്രൊഡക്ഷൻ അകത്തേക്ക്, തീർച്ചയായിട്ടും അത് ഗുണം ചെയ്യും.
അപ്പോൾ ഒരു ആ നിറങ്ങളുടെ ഓസ്ട്രേലിയൻ നിറങ്ങളുടെ ഒരു സ്വാധീനം എന്തായാലും ഉണ്ടാകും ഇവിടുത്തെ ഈ സ്റ്റേജ്.
കാരണം ഇപ്പൊ നമ്മളിപ്പോ ഈ ഒരു പ്രൊഡക്ഷൻ മാത്രമല്ല, ഇവിടെ നിന്ന് ഞാൻ പോയാലും അതിനുശേഷം ഇവിടെ നിൽക്കുന്നവർ നാളെ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് അവർക്ക് ഗുണം ചെയ്യുന്നത് ഇവിടെ ഇതിന്റെ ചുറ്റുപാടുകളിൽ എന്തൊക്കെയുണ്ട് അതിനെ എങ്ങനെ കൊണ്ടുവരാൻ കഴിയും എങ്ങനെയാണ് അതിലേക്ക് യോജിപ്പിക്കാൻ കഴിയുക എന്നുള്ളൊരു പ്രാക്ടീസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രാക്ടീസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഇവർക്ക് ഇവർക്ക് പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ തന്നെ.
ഓക്കെ, ഇനിയിപ്പോ ഒരു വിവരസാങ്കേതിക വിഷയം നോക്കുമ്പോൾ വളരെയധികം ഒരു അതിപ്രസരമുള്ള ഒരു സമയമാണല്ലോ ഇത്. അപ്പോൾ എന്നിട്ടും ഞാൻ അഡലേഡിലുള്ള ഇതിൽ പങ്കെടുക്കുന്ന മലയാളികളോട് സംസാരിച്ചപ്പോൾ നാടക കളരിയിൽ പങ്കെടുക്കുന്നത് വലിയൊരു ആവേശമാണ് നൽകുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ മെൽബണിലും പുതിയ സംരംഭങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ ഒരു ചെറിയ രീതിയിലെങ്കിലും നാടക എന്ന വിഷയത്തോട് ഒരു ആളുകൾക്ക് ഒരു ആവേശമുള്ളതായിട്ട് കാണുന്നു. ടെക്നോളജിയുടെ ഒരു അതിപ്രസരമുള്ള സാഹചര്യത്തിനും പ്രത്യേക ഒരു ഒരു സാധ്യതകളുണ്ടോ?
മനുഷ്യ ശരിക്കും അതിന് ഏറ്റവും പ്രധാന പ്രശ്നം, മനുഷ്യരൊരിക്കലും മെക്കാനിക്കലായ ഒരു ഉപകരണമല്ല, മനുഷ്യനൊരു ജൈവികമായ ഒരു രസതന്ത്രം അവന്റെ ഉള്ളിലുണ്ട്. ഇത് പലപ്പോഴും ജീവിതത്തിന്റെ ഈ ഭയങ്കരമായിട്ടുള്ള ഒരു നെടുന്തനോട്ടത്തിനിടയിൽ കുറെ ഘട്ടം കഴിയുമ്പോഴാണ് നാം തിരിച്ചറിയുന്നത് നമുക്ക് ഇത് നമ്മളിൽ എന്തൊക്കെയോ ഉണ്ടായത് നഷ്ടപ്പെട്ടു പോയിരുന്നു, നമ്മൾ ഭയങ്കര യന്ത്രം പോലെ ആയിപ്പോയി എന്നുള്ളത്. ഇത് ലോകത്തെ എല്ലാ മനുഷ്യരും ഈ യൂറോപ്പിൽ പോലും, യൂറോപ്പിന്റെ ആദ്യ കാലഘട്ടത്തിൽ നാടകം മാറുകയും സിനിമയെ ആദ്യം ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് യൂറോപ്പിലാണ്. പക്ഷെ യൂറോപ്പിലേക്ക് തിയേറ്റർ അത്ര പെട്ടെന്നാണ് തിരിച്ചു വന്നത്. കാരണം ടെക്നോളജിക്ക് അപ്പുറം മനുഷ്യനുണ്ട് എന്ന് പറയുന്ന ഒരു തോന്നൽ, കാരണം മനുഷ്യന് തന്നെയാണ് ഏറ്റവും ആത്യന്തികമായി. കാരണം തിയേറ്റർ നേരിട്ട് സംവദിക്കുന്ന ഒരു ആർട്ടിന്റെ രൂപവും സംവേദനം മാത്രമല്ല സ്വയം പരിഷ്കരിക്കുന്ന രൂപമാണ്. ഇപ്പൊ ടെക്നോളജിക്ക് ഒരു മനുഷ്യനെ സൃഷ്ടിക്കുന്ന ഒരു പരിമിതിയുണ്ട്. ഇപ്പൊ മീഡിയ എന്നുള്ള നിലയ്ക്ക് ഫിലിം ഭയങ്കരമായിട്ട് പ്രശസ്തി ഉണ്ടാക്കി കൊടുക്കുമെങ്കിലും തിയേറ്റർ ഉണ്ടാക്കുന്ന പോലെ മനുഷ്യനെ നിർമ്മിച്ചെടുക്കുന്നില്ല. മനുഷ്യൻ അവന്റെ ആന്തരികമായി നിർമ്മിച്ചെടുക്കുന്ന ഒരു പ്രവൃത്തി ശരിക്കും തിയേറ്ററിലാണ് ഏറ്റവും സജീവമായി നടക്കുന്നത്. കാരണം ഒരു പ്രൊഡക്ഷൻ കഴിയുന്നതോട് കൂടി എനിക്കറിയാം, ഞാൻ ഡൽഹിയിൽ തന്നെയാണ് താമസിക്കുന്നത്. ഡൽഹിയിൽ നിന്നുകൊണ്ടാണ് ഞാൻ തിയേറ്ററിന്റെ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ തന്നെയല്ല പ്രവാസി മേഖലയിലാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത്. ഇപ്പം വിവിധ രാജ്യങ്ങളിൽ നമ്മൾ വർക്ക് ചെയ്യുന്നെല്ലാം തന്നെ പ്രവാസി മേഖലയിലല്ലേ. അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ പല പ്രദേശങ്ങളും, പ്രത്യേകിച്ച് ഈ ഗൾഫിന്റെ ഒക്കെ കാര്യങ്ങൾ നോക്കി നേരിട്ട് അറിയാവുന്നതാണ്. എല്ലാ വർഷവും അവർ ഈ പെർഫോമൻസിലേക്ക് പോകുന്നത്, ഒരു വർഷം ഒരു പെർഫോമൻസ് കഴിയുന്നതോട് കൂടി അവർക്ക് ഒരു വർഷത്തേക്ക് ചിന്തിക്കാനും ഭാവന നിർമ്മിച്ചെടുക്കാനും കഴിയുന്ന ഒരു ലോകം തുറക്കുന്നുണ്ട്. ഈ ജോലിയുടെ ഇതിനകത്ത് അടിഞ്ഞു പോകുന്ന, അവൻ സ്വയം പോകുന്ന തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. കാരണം നമ്മൾ നോക്കുള്ള ഏറ്റവും യാന്ത്രികമായി മാറുന്ന ഒരു പ്രശ്നമാണിത്. കുറെ ഘട്ടം കഴിഞ്ഞിട്ട് നമ്മൾ ജോലി എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ വേണ്ടി സമ്പാദിക്കുന്ന ഈ ജോലികൾക്കകത്ത് കൂടി കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്തിനാ സമ്പാദിച്ചെന്ന് അറിയാൻ വയ്യാതായി പോകും. പക്ഷെ ആ തിരിച്ചറിയുന്ന ഘട്ടത്തിൽ നമ്മൾ ജീവിതത്തിന് പുറത്തു പോയിരുന്നു. അതായത് കഷ്ടപ്പെട്ട് ജീവിച്ച്, കഷ്ടപ്പെട്ട് ഇങ്ങനെ ജോലി ചെയ്ത്, കഷ്ടപ്പെട്ട് ഏറ്റവും അവസാനം എന്തിനാ കഷ്ടപ്പെട്ടെന്ന് അറിയാൻ പറ്റാതെ കഷ്ടപ്പെട്ടാണ് മരിക്കും. ഈ പറയുന്ന ഒരു വല്ലാത്ത ദുരന്തത്തിൽ ആ ഘട്ടത്തിൽ എത്തിക്കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് നമുക്കിത് കഴിഞ്ഞില്ല എന്ന്. ഈ ഒരു പ്രശ്നം എവിടെയൊക്കെയോ മനസ്സിലാക്കി തുടങ്ങുന്നതെന്നാണ് ശരിക്കും പറഞ്ഞാൽ തിയേറ്റർ ഒക്കെ ശരിക്കും ആരംഭിക്കുന്നത്. കാരണം നമ്മുടെ ഒരു ജൈവികത നിലനിർത്താൻ നമുക്ക് എന്തെങ്കിലും സാധ്യത ആവശ്യമുണ്ട്. അപ്പൊ തിയേറ്ററാണ് അതിനകത്ത് ഏറ്റവും നന്നായിട്ട് മനുഷ്യനെ മാറ്റി നിർത്തുന്ന ഒരു 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 കലാരൂപം എന്ന് പറയുന്നത്. കലാരൂപവും അതിന്റെ മീഡിയവും ഇപ്പൊ ഇവിടെയും അതാണ് സംഭവിക്കുന്നത്. എല്ലാ പ്രദേശത്തും, കാരണം ഇവിടെ ഒരു 10 വർഷം കൊണ്ടുണ്ടാകുന്ന ഒരു ഒരു നിശ്ചലതയെ അവർ പെട്ടെന്ന് മറികടക്കാനുള്ള ഒരു ഒരു ശ്രമമാണ് ഇതിനകത്ത് നടക്കുന്നത്. അല്ലെങ്കിൽ 10-20 വർഷത്തിന്റെ
ഡോക്ടർ സാം കുട്ടി വട്ടംകരി SBS മലയാളത്തിന്റെ ശ്രോതാക്കളോട് നാടകക്കളരി, അഡലേഡിൽ നാടകക്കളരി നടത്തുന്നതുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ സന്ദർശനത്തിന്റെ വിശേഷങ്ങളും എല്ലാം പങ്കുവച്ചതിന് വളരെയധികം നന്ദി.
എല്ലാവരോടും എന്റെ സ്നേഹം നിറഞ്ഞ നന്ദി. എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ അവസരം തന്നതില് എല്ലാവരും നാടകം കാണാൻ വരിക. ഈ ഒരു വർക്ക്ഷോപ്പിന് ശേഷം വരുന്ന നാടകം പെർഫോമൻസിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായിട്ടും എല്ലാവരും വന്ന് ഇതിനൊരു വലിയ സംരംഭമാക്കി മാറ്റുക.